പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. യേശുവിൻ്റെ ജനനത്തിലും സ്നാനത്തിലും മരുഭൂമിയുടെ അവസ്ഥയിലും പിശാചിൻ്റെ പോരാട്ടത്തിൻ്റെ നടുവിലും പരിശുദ്ധാത്മാവിൻ്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ നാം ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നാം ചിന്തിക്കുന്നത് ഗലീലയിൽ യേശുവിനോടൊപ്പം പരിശുദ്ധാത്മാവ് എന്ന ഒരു തിരുവന ചിന്തയാണ്. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം അതിപ്രകാരമാണ്: യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. റോമൻ ഭരണകാലത്ത് പലസ്തീൻ, യഹൂദ്യ, ശമരിയ, ഗലീല എന്നീ 3 പ്രവിശ്യകളായി വിഭജിക്കപ്പെട്ടിരുന്നതായി ചരിത്രത്തിൽ കൂടെ നമുക്ക് കാണിട്ട് കഴിയും. അവയിലേറ്റവും വടക്കേ അറ്റത്തുള്ളതാണ് ഗലീല എന്ന പ്രദേശം. ഹെരോദാവ്, ഹെരോദ, അഗ്രിപ്പാസ് തുടങ്ങിയ അതിപ്രശസ്തരായ രാജാക്കന്മാരാണ് അവിടെ അക്കാലത്ത് ഭരിച്ചിരുന്നത്. ഗലീലയിലെ പ്രധാന പട്ടണങ്ങളായിരുന്നു കഫർന്നഹൂം, കോരസീൻ, ബെത്സയിദ, മഗ്ദല, തിബരിയാസ്, ഗദര, ദൽമനൂഥ തുടങ്ങിയവ. തിരുവചനത്തിൽ, പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ബന്ധത്തിൽ സഞ്ചരിച്ച സ്ഥലങ്ങളാണ് ഇവയെല്ലാം. അത് നമുക്ക് തിരുവചനത്തിൽ സുവിശേഷങ്ങൾ കൂടെ കാണുവാനായിട്ട് കഴിയും. വളരെ വ്യത്യസ്തമായ ജീവിത ശൈലിയുടെയും പാരമ്പര്യ ഉപദേശങ്ങളുടെയും ഒരു പ്രദേശമായിരുന്നു ഗലീല. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ കാണുന്നത് പോലെ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കൂടെ കലർത്തിയ സംഭവം പോലെയുള്ള ജീവിത നിലവാരമുള്ള ഒരു സ്ഥലമായിരുന്നു ഗലീല. അവിടേക്കാണ് യേശു കടന്നുപോയത്, അതും ആത്മാവിൻ്റെ ശക്തിയോടെ. യേശു കർത്താവ് ഗലീലയിൽ ചെല്ലുമെന്നും യേശു അവിടെ ചെല്ലുമ്പോൾ ഗലീലക്കാർക്ക് എന്ത് വ്യത്യാസമുണ്ടാകുമെന്നും 100 മുമ്പേ യെശയ്യാപ്രവാചകൻ പ്രവചിച്ചിരുന്നു. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ യെശയ്യാവ് 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്ന പ്രവചന ശബ്ദം മത്തായി സുവിശേഷകൻ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 14-ും 15-ും വാക്യങ്ങൾ അത് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ്. മത്തായി സുവിശേഷകൻ പറയുന്ന ഇപ്രകാരമാണ്, മത്തായി 4:14-15: സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശമുദിച്ചു. പ്രൈസ് ദ ലോർഡ്. പ്രവാചകനായ യെശയ്യാവ് 100 മുമ്പ് യേശുനാഥൻ ഗലീലയിൽ ചെല്ലുമെന്നും ചെല്ലുമ്പോൾ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് പ്രവചിച്ച പ്രവചനം മത്തായി സുവിശേഷകൻ എടുത്തുദ്ധരിക്കുകയാണ്. അവിടെ നടന്ന പ്രധാന സംഭവം എന്താണ്? യേശുവിൻ്റെ ആ ഗലീലയ്ക്കുള്ള യാത്രയിൽ, ഗലീലയിലെ ശുശ്രൂഷയിൽ സംഭവിച്ചതെന്താണ്? ഇരുട്ടിലിരിക്കുന്നവർക്ക് വലിയ ഒരു വെളിച്ചമുണ്ടാകുവാനും മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശമുദിക്കുവാനുമിടയായി. അതിനാണ് യേശു ഗലീലയിലേക്ക് പോയത്. യേശു ഗലീലയിൽ ചെയ്ത ശുശ്രൂഷയെക്കുറിച്ച് അടുത്ത വാക്യത്തിൽ കാണാം. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ കാണാം യേശു അവിടെ ചെന്ന് ചെയ്ത ശുശ്രൂഷ എന്താണ്, പറഞ്ഞതെന്താണ്. മത്തായി 4:17: അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. പ്രൈസ് ദ ലോർഡ്. യേശു പ്രസംഗിക്കുകയാണ് ഗലീലയിൽ. പ്രൈസ് ദ ലോർഡ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ, മാനസാന്തരത്തിൻ്റെ സന്ദേശമാണ് കൊടുത്തത്. ഗലീല പുരുഷന്മാരെ എന്ന് വിളിക്കത്തക്കവണ്ണം. പ്രൈസ് ദ ലോർഡ്. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച പേരാണ് ഗലീല പുരുഷന്മാരെ. ഗലീല പുരുഷന്മാരെ എന്ന് വിളിക്കത്തക്കവണ്ണം ശിഷ്യഗണങ്ങളെ യേശു ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിപ്പാനിടയായിത്തീർന്നു. അതാണ് യേശു ഹല്ലേലു ഗലീലയിൽ ചെയ്ത ശുശ്രൂഷ. എങ്ങനെയാണ്? ആത്മാവിനാൽ ഗലീലയിലേക്ക് നടത്തപ്പെട്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആത്മാവിനാൽ ഗലീലയിലേക്ക് ചെന്നാണ് യേശു ഇരുട്ടിലിരുന്ന ജനത്തെ പ്രൈസ്തല വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനും അന്ധകാരത്തിലായിരുന്നവരെ പ്രകാശപൂർണരായി തീരുവാനും നിത്യനരകത്തിലെ അധിപതികളായി ജീവിച്ചവരെ അധികാരികൾ നിത്യനരകത്തിന് ഹല്ലേലൂയ സ്തോത്രം അടിമകളായി ജീവിച്ചവരെ വിടുവിച്ച് സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുവാനുമിടയാ. അതായിരുന്നു യേശു ഗലീലയിൽ ചെയ്തത്. പ്രിയരെ, നമുക്കും ഒരു ദൗത്യമുണ്ട്. അന്ധകാരത്തിൽ കിടക്കുന്ന ജനത്തെ സത്യവെളിച്ചമായി യേശുവിങ്കിലേക്ക് നയിക്കുക, നിത്യനരകത്തിന് അവകാശികളായവർക്ക് നിത്യരക്ഷ പറഞ്ഞു കൊടുക്കുക. അതിന് നാമും പോകണം, ഐക്യനടത്തൊക്കെയും പോകണം. യേശുവിൽ കൂടെ മാത്രം ലഭിക്കുന്ന രക്ഷ, വീണ്ടെടുപ്പ് പറയണം. പ്രൈസ് ദ ലോർഡ്. അതെങ്ങനെയായിരിക്കണം? വചനം പറയുന്നു, പ്രൈസ് ദ ലോർഡ്, അത് നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ആയിരിക്കരുത്, മറിച്ച് 1 കൊരിന്ത്യർ 2:4-5 അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല. അടുത്ത് ശ്രദ്ധിക്കണമേ, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. പൗലോസ് പറയുകയാണ്, എൻ്റെ പ്രസംഗം ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല. ജ്ഞാനമുള്ളയാളാണ് പൗലോസ്, വളരെ ജ്ഞാനിയാണ്, പണ്ഡിതനാണ്. എന്നാൽ പൗലോസ് പറയുകയാണ്, എൻ്റെ വചനം ഞാൻ പ്രസംഗിക്കുന്നത് ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിൽ ചെന്ന് ഹല്ലേലൂയ സ്തോത്രം വചനം പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ യേശു ആകുന്ന വചനം അവിടെ വെളിപ്പെടുത്തിയപ്പോൾ, ഇരുട്ടിലായിരുന്നവർ വെളിച്ചത്തിലേക്ക് വരുവാനിടയായി തീർന്നു. മാനസാന്തരപ്പെടുവനെന്ന് പ്രസംഗിച്ചതിനാൽ അനേകരും മാനസാന്തരപ്പെടുവാനും യേശുവെങ്കിലേക്ക് വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. ഒരു വലിയ ശിഷ്യഗണങ്ങളെ യേശുവിനെ അവിടെ സമ്പാദിപ്പാൻ നേടിയെടുക്കുവാനിടയായി തീർന്നു. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിൽ ചെന്നതുപോലെ ആത്മാവിൻ്റെ ശക്തിയോടെ നമുക്കും അന്ധകാരത്തിൽ കിടക്കുന്നവരുടെ ഇടയിലേക്ക് പോകാം. ജീവിതങ്ങൾ വിടുവിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. കരുണയുള്ള കർത്താവേ, അങ്ങയുടെ കൃപ, ആത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് വേണം. ആ ശക്തിയോടെ കടന്നു ചെന്ന് ഇരുട്ടിൽ കിടക്കുന്നവരെ വിടുവിച്ചെടുത്ത് നിത്യരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുവാനുള്ള കൃപ നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.